السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد، നമ്മുടെ ഈ മജ്ലിസുൽ ഇൽമിന്റെ രണ്ടാമത്തെ സെഷൻ ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷൻ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ വിഷയം പൂർത്തിയാകാത്തതുകൊണ്ട് അതിൻ്റെ ബാക്കി സംസാരിക്കുകയാണ്. അതിനുശേഷം ഇൻഷാല്ലാ നമ്മുടെ സഹോദരൻ ശംസുദ്ദീൻ ബാലത്ത് സംസാരിക്കും. സ്വയം തർബിയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. ഇനി സ്വയം തർബിയത്ത് ആഗ്രഹിക്കുന്ന ഒരാൾ ഏത് വഴികളൊക്കെയാണ് സ്വീകരിക്കേണ്ടത് എന്നതാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. സ്വയം സംസ്കരണത്തിന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആദ്യം തുടങ്ങേണ്ടത് സ്വയം വിചാരണയാണ്. ഞാൻ എന്നെ തന്നെ വിചാരണ ചെയ്യാം. ഓരോ ദിവസവും ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം രാത്രി കിടക്കാൻ നേരത്ത് ഇന്ന് ഞാൻ എന്തൊക്കെ നന്മകൾ ചെയ്തു, എന്തൊക്കെ തിന്മകൾ എനിക്ക് വിട്ടുപോയി എന്നീ രൂപത്തിലുള്ള ഒരു സ്വയം വിചാരണ ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കണം. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. മുഹാസബത്ത്, സ്വയം വിചാരണ എന്ന് പറയുന്നത് അത് എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അലറുമാ അലൽ മുകല്ലഫി അൽ ഇഹ്മാൽ വ തർക്കുൽ മുഹാസബ. അള്ളാഹുവിന്റെ ശാസന ബാധകമായ പ്രായപൂർത്തിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും ഉപദ്രവകരമായിട്ടുള്ള കാര്യം മുഹാസബത്ത് ഒഴിവാക്കുക എന്നതാണ്. വലിസ്തിർസാലു വ തസ്ഹീലുൽ ഉമൂരി വ തംസീയതുഹ. കാര്യങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കാതെ വിടുക, അതെങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുക, പോണമാരി പോട്ടെ എന്ന് വെക്കുക. ഇന്ന ഹാദാ യഹൂലു ബിഹി ഇലൽ ഹലാക്ക്, അത് നാശത്തിലേക്ക് എത്തിച്ചേരും. സ്വയം വഞ്ചിതനായ ആളുകളുടെ അവസ്ഥയാകുന്നു ഇത്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യേണ്ടത് എന്താണ്? നബിൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വിശദീകരിക്കുകയാണ്. വമിൻ അൻഫഈഹ, അതിലേറ്റവും പ്രയോജനപ്രദമായ മുഹാസബത്തിന്റെ മാർഗം, അൻ യജ്ലിസ അർറജുലു ഇൻദമാ യുരീദു നൗമി സാഅതൻ, ഉറക്കം ഉദ്ദേശിക്കുന്ന ഉറങ്ങാൻ നേരത്ത് ഒരല്പസമയം ഇരിക്കുക. യുഹാസിബു നഫ്സഹു ഫിഹ, ആ സമയത്ത് അയാൾ അയാളെ വിചാരണ ചെയ്യണം, തന്നെ തന്നെ വിചാരണ ചെയ്യണം. അലാമാ ഖസിറഹു വറബിഹഹു ഫി യൗമിഹി, ഇന്നത്തെ ദിവസം എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു, എന്തൊക്കെ എനിക്ക് നേടാനായി എന്ന്. സുമ്മ യുജദ്ദു ലഹു തൗബതൻ നസൂഹ, പിന്നെ ആത്മാർത്ഥമായ നസൂഹ എന്ന് പറഞ്ഞാൽ എന്താ, തൗബതൻ നസൂഹ, നിഷ്കളങ്കമായ തൗബ അയാൾ പുതുക്കണം അയാൾക്കും അള്ളാഹുവിനുമിടയിൽ. ഫയനാമു അലാ തിൽക തൗബ, അതായത് വൈകുന്നേരം വരെ വിചാരണ ചെയ്യുമ്പോ തന്നെ വിചാരിയോ തനിക്കിന്ന് എന്തൊക്കെ തെറ്റുകൾ സംഭവിച്ചു, എന്തൊക്കെ അബദ്ധങ്ങൾ സംഭവിച്ചു അയാൾക്ക് മനസ്സിലാകുമല്ലോ. അത് തൗബ ചെയ്തിട്ട് അയാൾ അന്ന് കടന്നാൽ ആ തൗബയോടെ അയാൾ ഉറങ്ങുന്നു. വയാസിമു അലാ അല്ലാ യുആബിദ ദംബ ഇദസ്തൈഖല, ഉണർന്നു കഴിഞ്ഞാൽ ആ തെറ്റ് ആവർത്തിക്കുകയില്ലെന്ന് അയാൾ ഉറച്ച തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. വയഫ് അലു ഹാദാ കുല്ല ലൈലത്തിൻ, എല്ലാ ഒരു രാത്രിയും അയാൾ ഇപ്രകാരം ചെയ്താൽ. ഫൈൻ മാത്തമിൽ ലൈലത്തി ഹി മാത്ത അലാ തൗബത്തിൻ, അങ്ങനെ സ്വയം വിചാരണ നടത്തിയ രാത്രി അയാൾ മരിക്കുകയാണെങ്കിൽ തൗബയോടുകൂടിയാണ് അയാൾ മരിക്കുന്നത്. വൈൻ ഇസ്തൈഖല ഇസ്തൈഖല മുസ്തഖ്ബിലൽ അമൽ, ഇനി അയാൾ ഉണരുകയാണെങ്കിലോ അയാൾ ഒരു അമലിലേക്ക് മുന്നിട്ടവനായിക്കൊണ്ടാണ് അയാൾ ഉണരുന്നത്. മസ്റൂറം ബി തഅഖുരി അജലിഹി ഹത്താ ഇസ്തഖ്ബില റബ്ബഹു, കണ്ടോ തന്റെ അജൽ, തനിക്ക് ഇനിയും അള്ളാഹു ജീവിക്കാൻ അവസരം തന്നല്ലോ അല്ലേ, എണീക്കും അതല്ല വല അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന, മരണത്തിന് ശേഷം വീണ്ടും എനിക്ക് എന്നെ ജീവിപ്പിച്ച അള്ളാഹുവിന്റെ സർവസ്തുതി എന്നാണല്ലോ. അപ്പോ അവധി നീട്ടിക്കിട്ടിയ സന്തോഷിക്കുന്നവനായിക്കൊണ്ട് ഹത്തായ ഇസ്തഖ്ബില റബ്ബഹു, തന്റെ റബ്ബിനെ അഭിമുഖീകരിക്കുന്നത് വരെയും. വയസ്തദീക മാ ഫാത, നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാനും, കൂടുതൽ നമുക്ക് അവസരം കിട്ടിയാൽ എന്താ ഉണ്ടാവുക, നഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വീണ്ടെടുക്കാൻ നമുക്ക് അവസരം കിട്ടും. ഇതായിരിക്കണം ഒരു മുഅ്മിനിന്റെ മുഹാസബത്തിന്റെ രീതിയെന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്. സുഹൃത്തുക്കളെ, സ്വയം വിചാരണയിൽ ഒന്നാമതായി വേണ്ടത് തന്റെ അഖീദ, അതിനെ സംബന്ധിച്ചാണ്. ഇന്ന് എനിക്ക് ശിർക്കിന്റെ വല്ല ഇനങ്ങളും എന്നിൽ വന്നുപോയിട്ടുണ്ടോ, ചെറിയ ശിർക്കാവാ വലിയ ശിർക്കാവാ. ചെറിയ ശിർക്കെന്ന് പറഞ്ഞാൽ റിയാ അല്ലേ, ലോകമാന്യം, ആളുകൾക്ക് വേണ്ടി അവരെ കാണിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും അമല് ചെയ്തിട്ടുണ്ടോ. അള്ളാഹു അല്ലാത്തരോട് പ്രാർത്ഥിക്കുക, അള്ളാഹു അല്ലാത്തർക്ക് നേർച്ച വഴിപാടുകൾ നടത്തുക, അതൊക്കെ മൊത്തത്തിൽ തൗഹീദുള്ള ആളുകൾക്ക് സംഭവിക്കാത്ത കാര്യങ്ങളാണ്. പക്ഷെ അതിന്റെ ഇനങ്ങളായ വല്ലതും അല്ലേ അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുക, അതൊക്കെ ചെറിയ ശിർക്കാണ്. അതുപോലെ ഏലസൂറുക്ക് ചെറിയ ശിർക്കാണ്, റിയാ ചെറിയ ശിർക്കാണ്. അങ്ങനെ വല്ലതും തനിക്ക് വന്നു പോയിട്ടുണ്ടോ എന്ന്. അതുപോലെ തന്നെ വാജിബാത്തുകൾ നിർബന്ധമായും ചെയ്യേണ്ട വല്ല കർമ്മങ്ങളും ഞാൻ ഇന്ന് വീഴ്ച വരുത്തുന്നത്, ഉദാഹരണമായിട്ട് അഞ്ചു നേരത്തെ നിസ്കാരം, അതിൽ ഞാൻ വീഴ്ച വരുത്തിയിട്ടുണ്ടോ? ജമാഅത്തിന് ഞാൻ പോകാതിരുന്നിട്ടുണ്ടോ? ഏയ് ഇന്ന് എനിക്ക് എത്ര ജമാഅത്ത് നഷ്ടപ്പെട്ടു, ഏതെങ്കിലും ജമാഅത്തിൽ അവ്വല് തക്ബീർ കിട്ടിയിട്ടുണ്ടോ? ഇതെല്ലാം ഒന്ന് വിചാരണ ചെയ്തു നോക്കണം. അതുപോലെ തന്നെ കുടുംബബന്ധം പാലിക്കൽ, ഇന്ന് ഞാൻ അതിൽ വല്ല കാര്യം ചെയ്തിട്ടുണ്ടോ? എന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ, നന്മ കൽപ്പിക്കൽ, തിന്മ വിരോധിക്കൽ എന്ന് തുടങ്ങി വാജിബായി ഒരു മുഅ്മിൻ ചെയ്യേണ്ട കാര്യങ്ങളിൽ താൻ ഇന്ന് വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്നതാണ് രണ്ടാമത്തെ വിഷയം. അപ്പൊ ഒന്ന് അഖീദ, മറ്റൊന്ന് ഫർളുകൾ, മൂന്നാമത് മുഹറമാത്തുകൾ, അള്ളാഹ് വിരോധിച്ച കാര്യങ്ങൾ, അതിൽ നിന്ന് ഇന്ന് ഞാൻ വിട്ടു നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതല്ല അള്ളാഹ് ഹറാമാക്കിയ വല്ല കാര്യങ്ങളും എന്നിൽ സംഭവിച്ചിട്ടുണ്ട്, എന്റെ വാക്കിലോ പ്രവൃത്തിയിലോ സംഭവിച്ചിട്ടുണ്ടോ എന്ന്. അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് സുന്നത്തുകളും ഐച്ഛികമായ പുണ്യകർമ്മങ്ങളും ഞാൻ നിർവഹിച്ചിട്ടുണ്ടോ? ഇന്ന് തഹിയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ടോ? ഫർളസ്കാരത്തിന് മുമ്പും പിമ്പുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഇന്ന് എന്താ ചെയ്തിട്ടുള്ളത്? ദുഹ നിസ്കരിച്ചിട്ടുണ്ടോ? ഈ കാര്യങ്ങളാണ്. തലേ രാത്രി ഞാൻ ഖിയാമുൽ നിസ്കരിച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള വിചാരണയാണ് പിന്നീട് വേണ്ടത്. ഏതായിരുന്നാലും ഇബിൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ രണ്ടു തരം മുഹാസബത്തുണ്ട്. ഒന്ന് അമൽ ചെയ്യുന്നതിന് മുമ്പ്, മറ്റൊന്ന് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും. ഒരമൽ ചെയ്യാൻ നമ്മൾ ഉദ്യമിക്കുമ്പോൾ ഇത് ഞാൻ ചെയ്യലാണോ അല്ല ചെയ്യാതെ വിടലാണോ ഏതാണ് ഉത്തമം എന്ന് ചിന്തിക്കണം. ചെയ്യാതിരിക്കലാണ് നല്ലതെങ്കിൽ ചെയ്യാതെ വിടണം, അല്ല ചെയ്യലാണ് നല്ലതെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ നമ്മൾ ചെയ്യാവൂ. ചെയ്യുകയാണെങ്കിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ എങ്ങനെ ഞാൻ ചെയ്യും എന്ന് ചിന്തിക്കണം, എന്നിട്ടേ അമൽ ചെയ്യാവൂ. കണ്ടങ്ങള്, അതാണ് അമലിന് മുമ്പുള്ളത്. അമൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഇഖ്ലാസോടുകൂടി എനിക്കിത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ, അതല്ല അതിൽ വല്ല വീഴ്ചകളും വന്നു പോയിട്ടുണ്ടോ, എന്റെ നിയ്യത്തിലോ മറ്റോ വല്ല കുഴപ്പവും സംഭവിച്ചിട്ടുണ്ടോ, എന്റെ റബ്ബ് സ്വീകരിക്കാൻ പറ്റാത്ത വല്ല തെറ്റുകളും അതിൽ വന്നു പോയിട്ടുണ്ടോ, ഇങ്ങനെയാണ് ഒരാള് ചിന്തിച്ചു നോക്കേണ്ട കാര്യം. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിൽ എന്റെ സമയം ഞാൻ എന്തിനൊക്കെയാണ് വിനിയോഗിച്ചത്? സമയം വളരെ വിലപ്പെട്ട കാര്യമാണല്ലോ. നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണോ, മുസ്ലിമീങ്ങൾക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണോ, അതല്ല കുറ്റകൃത്യങ്ങളിലും വിനോദങ്ങളിലും കളിതമാശകളിലുമാണോ എന്റെ സമയം ഞാൻ ചെലവഴിച്ചത് എന്ന് അയാൾ ചിന്തിക്കണം. മനസ്സിലായില്ലേ? കാരണം നാലു കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാതെ നിങ്ങളുടെ രണ്ട് പാദങ്ങളും ഇളക്കാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ ഹദീസ് നമ്മൾ കേട്ടില്ലേ? അതിലൊന്നേതാ? ആയുസ്സിനെ പറ്റിയാണ്. അതേത് വിഷയത്തിൽ ചെലവഴിച്ചു? യുവത്വത്തെ സംബന്ധിച്ചാണ്. അതേത് വിഷയത്തിൽ നശിപ്പിച്ചു എന്ന്. അതുകൊണ്ട് സലഫു സാലിഹുകൾ സമയത്തിന്റെ വില നല്ലവണ്ണം മനസ്സിലാക്കിയിരുന്നു. ഇന്നിപ്പോ നമ്മൾ ഒരുപാട് സമയം കൊണ്ട് നമ്മൾ മൊബൈലാണ് അല്ലേ, എത്ര സമയമാണ് അവർ അറിയുന്നില്ല. അങ്ങോട്ട് കയ്യിലെടുത്ത് വാട്സപ്പ് ഇങ്ങ് തുറന്ന് അങ്ങനെ ഇരുന്ന് അല്ലാ രണ്ടു മണിക്കൂറായി, ഏയ് അറിയുന്നില്ല. അത് അങ്ങനത്തെ ഒരു ശൈത്താനാണ് അത്. അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മള് എന്താ നമ്മൾ ഈ വായിക്കുന്നത്? ഈ ജാഹിലിയങ്ങൾ എഴുതിയിട്ട് ഇങ്ങനെ വായിക്കുക അല്ലാതെ ഇൽമു അടിക്കൊന്നല്ല. ഇൽമു അടിക്കാൻ ദിവസം രണ്ടു മണിക്കൂർ ചെലവാക്കുന്നുണ്ടോ? നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാല് നമ്മൾ ഫോണിന് വേണ്ടി, ഫോണിലുള്ള സംഗതികൾ എന്തെല്ലാ സംഗതികളുണ്ട്. ചില ആൾക്ക് വാട്സപ്പ് മാത്രമല്ല, ഫേസ്ബുക്ക് ഉണ്ടാവും, ട്വിറ്റർ ഉണ്ടാവും, ടെലഗ്രാം ഉണ്ടാവും, ഇൻസ്റ്റാഗ്രാം ഉണ്ടാവും, ഇതൊക്കെ തുറന്നു നോക്കിയ ഒരായത്തോതാൻ പറഞ്ഞ എവിടെയാ സമയം? ഖുർആനോദാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞിട്ട് ദിക്കറിന് മുമ്പ് ആ സാധനം കയ്യിലെടുത്തോ, അന്നത്തെ ദിക്കർ കൊള്ളായി ഉറപ്പാ. വെറുതെ ഫോൺ വന്നപ്പോ എടുത്തതാ, വേറെന്തിനോട് എടുത്തതാവും, പക്ഷെ പോയത് എലിയോ പോയിട്ടുണ്ടാവും. ഇതൊക്കെ ഓരോരുത്തർ വന്നിട്ട് പരാതി പറയുന്ന കാര്യങ്ങളാ. എന്താ അതിന് ചെയ്യാൻ? നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിക്കല്ലാതെ വേറെ യാതൊരു വഴിയില്ല. ഞാൻ എന്നെ നിയന്ത്രിക്കണം, നിങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ സമയത്തിന്റെ കാര്യത്തിൽ നമ്മളെ വിചാരണ ചെയ്യേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ ഈ സ്വയം വിചാരണ എന്ന് പറയുന്നത് പരലോകത്തൊരു വലിയ വിചാരണ വരാനുണ്ട് റബ്ബിന്റെ മുമ്പിൽ. നേരത്തെ പറഞ്ഞല്ലോ ഒരു ദിവാശിയുമില്ലാതെ. ആ വിചാരണയെ ഓർത്തുകൊണ്ടായിരിക്കണം നമ്മൾ പരലോക വിചാരണ ഈ സ്വയം വിചാരണ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ സ്വയം വിചാരണയ്ക്ക് പ്രേരിപ്പിക്കുന്നതും പരലോക വിചാരണയായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ പരലോക വിചാരണയിൽ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ ഖുർആനിൽ യാ അയ്യുഹല്ലദീൻ ആമനു ഇത്തഖുല്ലാഹ് വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം, നാളേക്ക് വേണ്ടി എന്തൊന്ന് ഒരുക്കി വെച്ചു എന്ന് ഓരോരുത്തരും ചിന്തിച്ചു നോക്കട്ടെ എന്ന് പറയുന്നുണ്ടല്ലോ. ആ ആയത്തിന് വിശദീകരിക്കുന്നിടത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഒരു വാചകം ഇബ്നു കസീറിലൊക്കെ കാണാം. അതിങ്ങനെയാണ്, ഹാസിബു അംഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ വിചാരണ ചെയ്യുക, ഖബൽ അൻ തുഹാസബു, നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് വിധേയമാകുന്നതിന് മുമ്പ്. വദിനു അംഫുസക്കും ഖബൽ അൻ തൂസനു, നിങ്ങൾ തൂക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് തൂക്കി നോക്കുക. നിങ്ങൾക്കത് എളുപ്പമായിരിക്കും, നാളത്തെ വിചാരണ നിങ്ങൾക്ക് ഇവിടെ എളുപ്പമായിരിക്കും. അന്തുഹാസിബു അംഫുസക്കും അല്യോ, ഇന്നത്തെ ദിവസം നിങ്ങളെ വിചാരണ ചെയ്യുന്നത് നാളത്തെ നിങ്ങളുടെ വിചാരണ എളുപ്പമാകാൻ കാരണമായിരിക്കും. കണ്ടോ? അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ എപ്പോഴും ഈ വിചാരണയുടെ കാര്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അതാണ് ഒന്നാമത്തെ മാർഗം. ഈ മുഹാസബത്തിനെ സംബന്ധിച്ച് വേറെ കുറെ പറയാൻ, പക്ഷെ സഭയില്ലാത്തതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത്തെ വഴി തൗബയാണ്. തൗബ എന്ന് പറഞ്ഞാൽ മുഴുവൻ കുറ്റകൃത്യങ്ങളിൽ നിന്നും തൗബ ചെയ്യുക. തൗബയെ സംബന്ധിച്ച് നമ്മൾ പലവട്ടം കേട്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പൊ റമദാൻ കഴിഞ്ഞ സന്ദർഭമാണ്, തൗബയെ സംബന്ധിച്ച് ഒരുപാട് നമ്മൾ കേട്ടു. ഇബിൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി മദാരിസ് സാലിക്ക് എന്ന ഗ്രന്ഥത്തിൽ പറയാണ്, ഇന്നൽ മുബാദറത ഇല തൗബത്തി മിന ദുനൂബി ഫർളുൻ, തെറ്റുകളിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങാൻ ധൃതി കാണിക്കുക, അതായത് തിടുക്കത്തിൽ തൗബ ചെയ്യുക എന്നത് ഫർളുൻ, അത് ഫർളാണ്, അലൽ ഫൗർ, പെട്ടെന്ന് തന്നെ, പിന്നെയാവാന്ന് വെച്ചിട്ട് പിന്തിപ്പിക്കാൻ പാടില്ല. ലാ യജൂസു തഅ്ഖീറുഹ, അതിനെ പിന്തിപ്പിക്കൽ ജായിസല്ല. ഫമത അഖറഹ അസല്ലാഹ ബിത്തഅ്ഖീർ, ആരെങ്കിലും തൗബ പിന്തിപ്പിച്ചാൽ ആ പിന്തിപ്പിക്കലിലൂടെ അയാൾ അള്ളാഹ്ക്ക് എതിർ ചെയ്യുകയാണ് ചെയ്യുന്നത്. തൗബ പിന്തിപ്പിക്കുന്ന ഒരു കുറ്റാണെന്ന് അർത്ഥം. വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമുൻ, അറിഞ്ഞുകൊണ്ട് തെറ്റുകൾ ഉറച്ചു നിൽക്കുകയില്ല എന്നാണല്ലോ മുഅ്മിനീങ്ങളുടെ സ്വഭാവം. فَإِذَا تَابَ مِنَ الذَّنْبِ അയാളൊരു കുറ്റത്തിൽ തൗബ ചെയ്താൽ ബഖിയ അലൈഹി തൗബത്തുൻ ഉഖ്ര, മറ്റൊരു തൗബ കൂടി അയാൾക്ക് ബാക്കിയുണ്ട്. അതേതാ? വയ തൗബത്തു മിൻ തഅ്ഖീരി തൗബ, തൗബ പിന്തിപ്പിച്ചതിനുള്ള തൗബ. തൗബ ചെയ്യാതെ ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കടന്നുപോയിട്ടുണ്ടാവും, അതിനുള്ള തൗബ. മനസ്സിലായില്ലേ? വഖല്ലാൻ തഖ്തുറ ഹാദിഹി ബിബാലി തായിബ്, തൗബ ചെയ്യുന്നവന്റെ മനസ്സിൽ ഇത് വളരെ കുറച്ചേ ഈ ഓർമ്മ വരുള്ളൂ. അല്ലെ, ഞാൻ തൗബ പിന്തിപ്പിച്ചിട്ടുണ്ട്, അതെന്നെ ഒരു കുറ്റാണ് നമുക്ക് ചിന്ത ഒന്നുണ്ടോ? ഇപ്പൊ പറയുമ്പോൾ അങ്ങനെയൊന്നുണ്ടല്ലോ നമുക്ക് തോന്നുന്നത്. ഇവന് കയ്യും അങ്ങനെയാണ്. കറക്റ്റായ പോയിന്റുകൾ അദ്ദേഹം പറയും. വലാ യുൻജി മിൻ ഹാദാ ഇല്ലാ തൗബത്തുൻ ആമ്മ മിമ്മാ യഅലമു മിൻ ദുനൂബിഹി വമിമ്മാ ലാ യഅലം, ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം എന്താ? അറിഞ്ഞതും താൻ അറിയാത്തതുമായ എല്ലാ തൗബയിൽ നിന്ന് അള്ളാഹനോട് തൗബ ചെയ്യാം. ഇത് നമുക്ക് അറിയാത്തൊരു കാര്യമാണ്, ഇങ്ങനെ തൗബ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ അറിഞ്ഞതും അറിയാതെ പോയതുമായ എല്ലാ കാര്യത്തിനും റബ്ബെ ഞാൻ നിന്നോട് തൗബ ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 100 തവണ അല്ലേ, നബി ആരാണ്? മഅസൂമാണ്. എന്നിട്ടും പറയാണ്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, തൗബൂ ഇലല്ലാഹി വസ്തഗ്ഫിറൂ, അല്ലാഹുവിലേക്ക് തൗബ ചെയ്യൂ, അതുപോലെ തന്നെ അവനോട് നിങ്ങൾ പൊറുക്കല്ല തേടൂ. ഫഇന്നി അതൂബു ഫിൽ യൗമി വതമറ, ഞാൻ തന്നെ ഒരു ദിവസത്തിൽ 100 തവണ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാല്, ഈ തെറ്റ് എന്ന് പറയുന്നത് പലവിധമുണ്ട്. പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് തെറ്റ് എന്ന് പറഞ്ഞ മുൻകറാത്തുകൾ, അള്ളാഹു വിരോധിച്ച മോഷണം, വ്യഭിചാരം, പരദൂഷണം, ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യൽ മാത്രമാണ് ഈ പാപം എന്നാണ്. എന്നാ അങ്ങനെയല്ല. വഹാദൽ മഫ്ഹൂമു ഗൈറു സഹീ, ഈ പുസ്തകത്തിൽ പറയാ ഈ ചിന്താഗതി അത് ശരിയല്ല, ഈ ധാരണ തെറ്റാണ്. ഷറഇൽ വാജിബായ കാര്യങ്ങൾ നിർവഹിക്കാതിരിക്കലും കുറ്റമാണ്. അവി തഖ്സീർ ഫിയ, അതിൽ വീഴ്ച വരുത്തലും. ഉദാഹരണമായിട്ട് ലൊഹർ ഫർളാണ്, ഒരാൾ ലൊഹർ സ്കരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയ കുറ്റമാണ് അയാൾക്ക്, വൻ പാപമാണ് അയാൾ ചെയ്തത്. നോമ്പെടുക്കേണ്ട ഒരാളെന്ന് ഷറഇയായ കാരണമില്ല, നോമ്പെടുത്തില്ല, അതൊരു കുറ്റം. അപ്പൊ വാജിബായ ഒരു കാര്യം ചെയ്യാതിരിക്കലും ഹറാമായ ഒരു കാര്യം ചെയ്യലും, അത് രണ്ടു കുറ്റാണ്. ഹറാമ് ചെയ്യുന്നത് പോലെ തന്നെ വാജിബ് ചെയ്യാതിരിക്കലും എന്താണ്? കുറ്റമാണ്. അപ്പൊ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും കുറ്റങ്ങൾ വരും. അത് രണ്ടിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? ഖേദിച്ചു മടങ്ങണം. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് തെറ്റുകളെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. തൗബയെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് കേട്ടു, പക്ഷെ പലപ്പോഴും നമ്മൾ അവയവങ്ങൾ കൊണ്ടുള്ള തെറ്റുകൾ മാത്രമേ നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ അല്ലേ. കണ്ണുകൊണ്ടുള്ള തെറ്റ്, കൈകൊണ്ടുള്ള തെറ്റ്, കാലുകൊണ്ടുള്ള തെറ്റ്, എന്നാൽ കൽബിലുള്ള ഒരുപാട് തെറ്റുണ്ട്. ഹസദ് എന്താ, അസൂയ, കിബിറ് എന്താ, അഹങ്കാരം, ഡംബ്, ഉജ്ബ്, തനിക്ക് തന്നെ പറ്റി ഉണ്ടാകുന്ന മതിപ്പ്, ഞാൻ തരക്കേടില്ല എന്നൊരു വിചാരം എനിക്ക് തോന്നുക, അങ്ങനെ സ്വന്തത്തിലുണ്ടാകുന്ന പിന്നെ പോര്, കുശുമ്പ്, എന്തൊക്കെ ഉണ്ട് ഇതിനകത്ത് അല്ലേ. അതിനൊക്കെ രക്ഷപ്പെട്ട മനസ്സാണ് കൽബും സലീം എന്ന് നേരത്തെ പറഞ്ഞു. അള്ളാന്റെ അടുത്ത് ചെല്ലുമ്പോ സലീമായ കൽബുണ്ട്. അപ്പൊ കൽബ് കൊണ്ട് ചെയ്യുന്ന തെറ്റിൽ നിന്നും നമ്മൾ ഖേദിച്ച് മടങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ നമുക്ക് സാധിക്കണമെങ്കിൽ, സ്വയം തർബിയത്തിന്റെ മാർഗത്തിൽ മുന്നേറാൻ സാധിക്കണമെങ്കിൽ നിത്യവും തൗബ ചെയ്തുകൊണ്ടിരിക്കണം. മനസ്സിലായില്ലേ? റമദാനിൽ മാത്രം ചെയ്യേണ്ട കാര്യമല്ലത്, എല്ലാ കാലത്തും നമ്മൾ തൗബ ചെയ്തുകൊണ്ടേയിരിക്കണം. 100 പ്രാവശ്യം അസ്തഗ്ഫിറുള്ള വരാൻ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യണം. പിന്നെ നിസ്കാരത്തിനൊക്കെ എത്ര തവണ ഉണ്ട്. അപ്പൊ അതൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്താൽ നമുക്ക് തർബിയത്തിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. തൗബയുടെ ഷർത്തുകളെ സംബന്ധിച്ച് ഇബ്നു കസീറിൽ പറയാണ്, അത്തൗബത്തുൽ സാദിഖത്തുൽ ജാസിമത്തുൽ ലത്തീ തംഹു മാ ഖബലഹാ മിനസ് സയ്യിആത്തി വതകഫുഹു അമ്മാ കാന യതആതഉ മിനസ് ദനാആത്തി വദാലിക ബിയൻ യുഖ്ലിഅ അലി ദംബി ഫിൽ ഹാലിർ. സത്യസന്ധമായ മുമ്പ് കഴിഞ്ഞുപോയ തെറ്റുകളെ മായ്ച്ചു കളയുന്ന തൗബ, അതുപോലെ തന്നെ ഇനി അയാളിൽ സംഭവിച്ചുപോയ തെറ്റായ കാര്യങ്ങൾ അയാളെ തടഞ്ഞു നിർത്തുന്ന തൗബ, അത് താഴെ പറയുന്ന ഷർത്തുകളോട് കൂടിയതാണ്. ഒന്ന്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളിൽ നിന്നും പൂർണ്ണമായും വിരമിക്കുക. തെറ്റങ്ങനെ ചെയ്യും, തൗബയിപ്പുറം ചെയ്യും. നല്ല കാര്യമുണ്ടോ? ഇയാളെ ലോഹറിന് വന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയും, ലോഹരിസ്കാരം കഴിഞ്ഞ പിന്നെ അതിനെയും, പിന്നെ അസറിന് വന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹ് അതിനെയും, കാക്കത്തൗബ എന്ന് പറയും, അത് വല്ല അർത്ഥമുണ്ടോ? അപ്പൊ അതിൽ യാതൊരു കാര്യമില്ല. ചെയ്തുകൊണ്ടിരുന്ന തെറ്റ് പൂർണ്ണമായി അവസാനിപ്പിക്കണം. റമദാനിൽ മാത്രം ലീവ് കൊടുക്കുക, ഷവ്വാലിൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക, ഒരു കാര്യമല്ല അതുകൊണ്ട്. പിന്നെ രണ്ടാമത്തത്, വയന്തമ അലാമാ സലഫ മിന്നു ഫിൽ മാളി, കഴിഞ്ഞ കാലത്ത് തനിക്ക് സംഭവിച്ചു പോയ തെറ്റുകളെ സംബന്ധിച്ച് ഖേദം തോന്നുക. ചില ആള് പറയും, എനിക്ക് ഒരു ഖേദമല്ല, എല്ലാവരും ചെയ്തു, ഞാനും ചെയ്തു, ആജിയാര മോനും മൗലിയാര മോനും എല്ലാവരും ചെയ്തു, ഞാനും ചെയ്തു. അതിപ്പോ എന്താ, അഭിമാനത്തോട് ചിലപ്പോ പറയും ചെയ്യും അല്ലേ, ഞാനൊക്കെ കുടിച്ച പൈസ ഉണ്ടെങ്കിൽ തലശ്ശേരി അങ്ങാടി വാങ്ങായിരുന്നു, ഞാനൊക്കെ പിടിച്ച പൈസ ഉണ്ടെങ്കിൽ എനിക്ക് ആരാകുമായിരുന്നു, ഞാൻ ഇങ്ങനെയൊക്കെ പറയാ. എന്നാ ചെയ്ത തെറ്റുകൾ അതൊരിക്കലും തന്നെ പരസ്യപ്പെടുത്താൻ പാടില്ല. അല്ല, മറച്ചിച്ച കാര്യം അത് പരസ്യപ്പെടുത്താൻ പാടില്ല. ചെയ്തിട്ട് പറ്റി ആത്മാർത്ഥമായി കേൾക്കുക, ആരോടും കുമ്പശരിക്കണ്ട, അള്ളഹാനോട് മാത്രം മതി. മനസ്സിലായില്ലേ? അള്ളഹാനോട് ഏറ്റു പറയണം, ഖേദം തോന്നണം. ഭാവിയിൽ ഇനി ആ തെറ്റിലേക്ക് ഞാൻ ഒരിക്കലും മടങ്ങിപ്പോവുകയില്ലെന്ന് അയാൾ തീരുമാനമെടുക്കണം. സത്യസന്ധമായ തൗബക്കുള്ള 3 ഷർത്തുകൾ ഇബ്നു കസീർ, ഇത് ഉലമാക്കൾക്കിടയിൽ പൊതു അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഇനി തർബിയത്തിന്റെ അടുത്ത മാർഗം ത്വലബുൽ ഇൽമ്, അതുപോലെ തന്നെ ശരഈയായ ഇൽമിന്റെ ആ വൃത്തം നമ്മൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് തർബിയത്തും തസ്കിയത്തും ഉണ്ടാകണമെങ്കിൽ ഹറാം ഹലാലുകളെ പറ്റി, ഹക്ക് ബാത്തിലുകളെ പറ്റി, സത്യാസത്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് അറിയണം അല്ലേ. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണ്ടെന്ന് അറിയണ്ടേ? അറിവില്ലാതെ ജഹലിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത് ഹറാമാണ്, ഇന്നത് ഹലാലെന്ന് തീരുമാനിക്കാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് തർബിയത്തിന്റെ മാർഗത്തിൽ മുന്നേറുന്ന ഒരാൾ നിത്യേന പഠിച്ചുകൊണ്ടിരിക്കണം. എന്തിനെപ്പറ്റി? വലിയ ആലിമാകാൻ വേണ്ടിയുള്ള പഠനമല്ല, നിത്യജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, നിത്യജീവിതത്തിൽ പാലിക്കേണ്ട അഖീദകൾ, ആദാബുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരഈയായ ഇൽമ് അയാൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണല്ലോ ഇന്നമാ യസ്അല്ലാഹു മിൻ ഇബാദിഹി അൽ ഉലമ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ഇൽമുള്ളവർ മാത്രമാണ് എന്ന് അള്ളാഹു പറയാൻ കാരണം എന്താ? ഇൽമ് തഖ്വയിലേക്ക് നയിക്കും, യാതൊരു സംശയമല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇൽമ് നേടാനുള്ള വിവിധ മാർഗങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. നമ്മള് ദർസുകള് നേരിട്ട് പോയി അറ്റൻഡ് ചെയ്യുക, എല്ലാരും വിചാരിക്കും അത് മൊബൈലിൽ കേട്ടാ മതി. അപ്പൊ ഇന്ന് പോയി ക്ലാസ് മൊബൈലിൽ കേൾക്കാന്ന് വിചാരിച്ചാ ഇത്ര നേരങ്ങൾ ഇരിക്കുമോ? അല്ല, ഒന്നിങ്ങനെ കേട്ടുമ്പോ അന്നൊരു വിളി ഒന്ന് അവന്ന് പിന്നെ അങ്ങനെ വിട്ടുപോയി, പിന്നെ ഇനി അപ്പത്തിന് അടുത്ത ക്ലാസ് വന്നാ ഞാൻ പിന്നെ കേൾക്കാൻ, പിന്നെ കേൾക്കലുണ്ടാവില്ല. നേരം വെച്ച് ഇവിടെ ഇപ്പൊ നമ്മള് രാവിലെ മുതൽ ഇതിന് നിയ്യത്താക്കി വന്ന് ഇരുന്ന് അല്ലേ അങ്ങനെ കേൾക്കാൽ അതിന് അതിന്റെ ബർക്കത്ത് വേറെ തന്നെ. ഈ ഇൽമിന്റെ മജ്‌ലിസ് ഇരുന്ന ബർക്കത്ത് മാത്രമല്ല, നമുക്കത് ശരിക്കും ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കും. അപ്പൊ ആഴ്ചയിൽ ഒരിക്കൽ നടക്കുന്ന ശരിയായ ഇൽമിയായ ദർസുകൾക്ക് നേരത്തെ വന്ന് അത് ഇന്നെടുത്ത് തലേന്നെടുത്തത് പഠിച്ച് ആ മനസ്സാന്നിധ്യത്തോടുകൂടി പഠിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ പ്രഭാഷണങ്ങളും പഠന ക്ലാസ്സുകളുടെ ഒക്കെ ഓഡിയോ കേൾക്കുക. ഓഡിയോ അല്ല, വീഡിയോ ആട്ടെ, ഉള്ളത് എന്താണോ ലഭ്യമായത് അത് കേൾക്കുക. കേൾക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളത് എൽമ് വർദ്ധിപ്പിക്കാനല്ല. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും വലിയ വലിയ പണ്ഡിതന്മാരെ മുമ്പിൽ പോയിരിക്കാമോ, നമുക്ക് സ്വല്പം സാധിച്ചോളന്നില്ല. പക്ഷേ അവരിൽ നിന്ന് എൽമ് എടുത്തിട്ട് നമുക്ക് ക്ലാസ് എടുത്തിരുന്ന ആളുകളെടുത്ത് പോയിരുന്നൂടെ, നമുക്ക് സാധിക്കുന്ന കാര്യമാണ്. അങ്ങനെയുള്ള അവസരങ്ങൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ വായന ഇന്ന് പല ആളുകൾക്കും ഇല്ലാത്തൊരു സംഗതിയായി. വായിക്കണ പരിപാടിയല്ല, ഞാൻ ഇപ്പൊ വായിക്കില്ല, ഞാൻ ഇതിലിങ്ങനെ കേൾക്കും, ഇതിലിങ്ങനെ കേൾക്കും. ആദ്യ ഇറങ്ങിയ ആയ തന്നെ അതാ, നിന്റെ റബ്ബിന്റെ നാമത്തിൽ നീ വായിക്കുക, വായിച്ചേ പറ്റൂ. വായനയാണ് നമുക്ക് ഒരുപാട് അറിവിന്റെ വാതായനങ്ങൾ തുറന്നു തരുന്നത്. അത് നല്ല നല്ല വായന, നല്ല നല്ല ലേഖനങ്ങള്, നല്ല നല്ല പുസ്തകങ്ങള്, അത് നമ്മൾ വായിക്കാൻ ഓരോ ദിവസവും സമയം കണ്ടെത്തണം. അതുപോലെ അറിവുള്ള ആളുകളുമായുള്ള സഹവാസം, അത് നമ്മൾ എൽമ് വർദ്ധിപ്പിക്കാൻ കാരണമാണ്. അറിവുള്ള ആളുകളുമായിട്ട് സഹവസിക്കുക, ചോദിച്ചറിയുക. അറിയാൻ വേണ്ടിയും അമൽ ചെയ്യാൻ വേണ്ടിയായിരിക്കണം നമ്മൾ ചോദിക്കേണ്ടത്. അങ്ങനെ നമ്മുടെ എൽമ് നേടാനുള്ള വിവിധ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുക. എൽമ് നേടുന്നതിൽ നമുക്ക് ഖിലാസ് ഉണ്ടായിരിക്കുക. തർക്കിക്കാൻ വേണ്ടിയോ, പണ്ഡിതന്മാരെ മുമ്പിൽ ഞെളിയാൻ വേണ്ടിയോ, ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയൊക്കെ ചെറിയ എൽമ് നേടിയാൽ അവർക്ക് നരകമാണെന്ന ഹദീസ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എൽമ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക. നമ്മൾ കേട്ട ഒരു ക്ലാസ് അത് നന്നായി തോന്നിയാൽ അത് മറ്റുള്ളവർക്ക് എത്തിക്കാൻ ശ്രമിക്കുക. എത്തിച്ചാൽ അയച്ചു കൊടുക്കൽ മാത്രമല്ല, പിന്നെ ചോദിക്കണം, നിങ്ങൾ ആ ക്ലാസ് കേട്ടോ, അതിലെന്തെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങളെ സ്വാധീനിച്ച വല്ലതുണ്ടോ. അങ്ങനെ നമ്മൾ ഫോളോ ചെയ്യുന്ന ആളുകളെ ഒരു അഞ്ചാളെ നമ്മൾ ഫോളോ ചെയ്താൽ മതി. ലോകത്തുള്ള ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യണ്ട. നന്മ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ക്ലാസ് അയച്ചു കൊടുത്തിട്ട് അത് ചോദിക്കണം, നിങ്ങളത് കേട്ടോ. നമ്മൾ അതൊന്ന് കേൾക്കണം, മനസ്സിലെ. അപ്പൊ ഒരുപാട് ഒരുപാട് സംഗതികൾ നമുക്ക് അതിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. നാലാമത്തെ മാർഗം, ഈമാൻ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള സ്വാലിഹായ അമലുകൾ ജീവിതത്തിൽ ചിട്ടയോടെ നിർവഹിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഒന്നാമതായി അതിൽ വാജിബാത്തുകൾ, ഫർള് നിസ്കാരം, ഫറളായ നോമ്പ്, ഫറളായ സക്കാത്ത്, ഇതൊക്കെ ഉണ്ടല്ലോ, വാജിബാത്തുകൾക്ക് മുൻഗണന കൊടുക്കുക. അള്ളാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും ആദ്യം വേണ്ടത് ഫറളാണ്. ചില ആളുകൾ സുന്നത്തിന് ഫറളേക്കാൾ പ്രാധാന്യം കൊടുക്കും, തഹജ്ജുദിന് നീക്കും, എണീറ്റിട്ട് ഒറ്റ ഉറക്ക സുബഹികളായി പോവും. എന്തുകൊണ്ട് കാര്യം, ഒരു ഫറള് ഒഴിവാക്കിയിട്ട് സുന്നത്ത് കാര്യമുണ്ടോ? അപ്പോ ഫറളിന് മുൻഗണന കൊടുക്കണം. അള്ളാഹുവിലേക്ക് അടുക്കാൻ ഒന്നാമത് വേണ്ടത് ഫറളുകൾ യഥോചിതം നിർവഹിക്കലാണ്, പിന്നെയാണ് സുന്നത്തുകൾ. അതുപോലെ തന്നെ സുന്നത്തുകൾ നമ്മൾ ജീവിതത്തിൽ പകർത്തുന്ന പോലെ തന്നെ ബിദഅത്തുകൾ, അത് വിശ്വാസത്തിലാകട്ടെ കർമ്മത്തിലാകട്ടെ, വന്നു പോകാതെ നമ്മൾ സൂക്ഷിക്കണം. ഇപ്പോ നമ്മുടെ നാട്ടിലെ ചില ആളുകള് എശാ മഗ്രിബിന്റെ ഇടയിൽ ഒരു പ്രത്യേക നിസ്കാരം, അവ്വാബി നിസ്കാരം എന്ന് പറഞ്ഞ 12 റക്അത്ത്, അതിന്റെ പോലീസൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കും. അത് കള്ള നിസ്കാരമാണ്. സഹിയായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു നിസ്കാരമേ അല്ലാതെ, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് വെള്ളിയാഴ്ച ജുമയ്ക്ക് എന്നാ കാണാ, ഒന്നാമത്തെ വാങ്ങുകൊടുത്ത അപ്പ എല്ലാരും എണീറ്റിട്ട് സുന്നത്ത് നിസ്കാരം. എവിടുന്ന് കിട്ടിയത്? പള്ളിയിൽ കയറുമ്പോഴുള്ള തഹിയത്തുണ്ട്, പിന്നെ ഖതീബ് മിമ്പറിൽ കയറുന്നത് വരെ ഈരണ്ടീരണ്ടായിട്ട് മുത്തലക്കൻ സുന്നത്ത്, എത്രയും നിസ്കരിക്കാം. അതുകൊണ്ട് അതല്ലാത്ത വാങ്ങൊടുത്ത ഉടനെ ഒരു സുന്നത്ത്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. പിന്നെ മിഹ്റാജ് നോമ്പ്, ബറാത്ത്, എന്തൊരു താല്പര്യം ആളുകൾക്ക്. ചവിട്ടുതൊഴിലാളികളൊക്കെ ബറാത്തുവും എടുക്കും, നല്ല ലോഡ് എടുത്തിട്ട് തലശ്ശേരി വെക്കണം. എന്താ ഇഖ്ലാസ്? എന്നാ തിങ്കളും വ്യാഴവും മാസത്തിൽ 3 ദിവസവും അതൊന്നും ചിലപ്പോൾ എടുക്കൂല. ഇതാണ് അപ്പൊ ഹറാമിനോട് ആളുകൾക്ക് ഒരു അതിർത്തി, ശൈത്താണ്ടായി കൊടുക്കണ ഇമ്പമാണ്. അതുകൊണ്ട് നമ്മൾ ബിദഅത്തുകൾ വരാതെ നോക്കണം. അതുപോലെ തന്നെ സിക്ര് ദുആകളിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തണം. ഖുർആൻ പാരായണം, ഒരു ദിവസത്തിൽ നമ്മൾ ഖുർആൻ എത്ര ഓതണം നമ്മൾ തീരുമാനിച്ചിട്ട് അത് നമ്മൾ നിർബന്ധമായും ഓതിയിരിക്കും. ചില ആളുകൾ ദിക്റൊക്കെ ചെല്ലും, പക്ഷെ ഖുർആൻ ഓതാൻ സമയം ഉണ്ടാവില്ല. രാവിലെ അങ്ങനെ പോവും, അപ്പൊ അതിന് ഓരോ സമയമല്ല, വൈകുന്നേരത്ത് അങ്ങനെ പോവും. അത് വരരുത്. ഖുർആനുമായ ഏറ്റവും വലിയ ദിക്ര ഏതാ? അത് ഖുർആനാണ്. ഖുർആൻ ഓതാൻ നമ്മൾ സമയം കണ്ടെത്തുക തന്നെ വേണം. അത് ആദ്യം നമ്മള് 2 പേജാണ്, പിന്നെ അത് 3 പേജാക്കുക. അങ്ങനെ അങ്ങനെ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് നിത്യേന ഓതുന്ന ഒരു വിഹിതം നമ്മൾ കണ്ടെത്തുക. അതുപോലെ തന്നെ ഓരോ സന്ദർഭത്തിലുള്ള ദിക്റുകൾ അതറിയാത്ത ചോദിച്ചു പഠിക്കാൻ വേണം. പള്ളി കയറുമ്പോഴുള്ളത്, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴത്, ബാത്റൂമിൽ കയറുമ്പോൾ, ബാത്റൂം, അത് ശരിക്കും പഠിച്ചില്ലെങ്കിൽ എന്താണെന്നറിയോ? ബാത്റൂമിൽ കയറുമ്പോൾ പള്ളി കയറുമ്പോൾ ചെല്ലി അങ്ങനെ ഉണ്ടാവും. സിനിമ ടാക്കീസ് കൊണ്ടക്കേണ്ട ബോർഡ് പള്ളിന്റെ മുമ്പ് കൊണ്ടാക്കാൻ പറ്റുമോ? എന്നതുപോലെ നമ്മൾ ദ്വാ മാറിപ്പോവും, മനസ്സിലായില്ലേ? അപ്പൊ അത് ശരിക്കും പഠിക്കാൻ വേണം, മനസ്സിരുത്തി പഠിക്കാൻ വേണം. എന്താണ് ആ ദ്വാന്റെ അർത്ഥം എന്ന് നമുക്ക് മനസ്സിലാകണം. അങ്ങനെ നമ്മൾ പഠിച്ച് ഓരോ സന്ദർഭത്തിലും ചൊല്ലേണ്ടത് നമ്മൾ ചൊല്ലുക തന്നെ വേണം. നമ്മൾ ഈ സമുദായത്തെ ഈ കീറക്കിത്താബുകൾ എന്നൊക്കെ രക്ഷപ്പെടുത്തിയല്ല അല്ലേ. ഇപ്പോഴീ വകകള് 13 വക കിതാബ്, 33 വക കിതാബ്, 56 എന്ന വകകൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങൾ ഇപ്പോഴുണ്ട്. മാലകള്, മൗലീദുകള്, റാത്തീബുകള്, ഏടുകള് അല്ലേ. ഇപ്പൊ മൻസില് വായിക്കുന്ന ആളുകളുണ്ട്. നമ്മളെ ഇയാളുടെ ആരെ തിരുവനന്തപുരത്തെ ഹാഫിൽ അബ്ദുൽ ഖഫാർ മൗലവിന്റെ മൻസിൽ, അതിങ്ങനെ ഒരു തരീഖത്തില് ചേർന്ന് കഴിഞ്ഞാൽ ആ തരീഖത്തില് പതിവായി ചെല്ലേണ്ട കുറെ ദിക്റുകൾ ഉണ്ടാവും. അയാൾ തരീഖത്തിന്റെ ആളാ. അതിങ്ങനെ ബുക്കിൽ അടിച്ചു വിടുക, എന്നിട്ട് ആളുകൾ അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഹജ്ജിന് പോകുമ്പോഴും കൂടി മൻസിലാ കയ്യില്, അറഫയിലും കൂടി അതാ വായിക്കണേ. അതെല്ലാം ഒഴിവാക്കിയിട്ട് സുന്നത്തിൽ സ്ഥിരപ്പെട്ടതായ ദുആകളും ദിക്റുകളും ധാരാളമുണ്ട്. അത് നമ്മൾ പതിവാക്കുക. അതുക്കാർ സബാഹി വൽ മസ, രാവിലെ സുബഹി നിസ്കരിച്ചിട്ട് ഉദിക്കുന്നതിന് മുമ്പ്, വൈകുന്നേരം അസ്ർ നിസ്കരിച്ചിട്ട് മഗ്‌രിബിനാകുന്നതിന് മുമ്പ് ചൊല്ലേണ്ട ദിക്റുകൾ, അത് നമ്മൾ ചൊല്ലണം. അതോടൊപ്പം ഖുർആൻ പാരായണം ചെയ്യണം. മൊത്തത്തിൽ ഇടക്കിടക്കൊക്കെ ഒഴിഞ്ഞിരിക്കുന്ന സന്ദർഭത്തിലൊക്കെ സുബ്ഹാനല്ലാഹ്, വൽഹംദുലില്ലാ, വലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വലിയ പുണ്യം കിട്ടുന്ന കാര്യങ്ങളാണ്. അതൊക്കെ സ്വയം തർബിയത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നാവ് കൊണ്ട് നമുക്ക് വലിയ ചെലവില്ലാതെ ലഭിക്കുന്ന ഒരു പുണ്യമാണത്. തർബിയത്തിന്റെ മാർഗത്തിൽ അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്വഭാവ സംസ്കരണം. ഈ 1, 2, 3 എഴുതുന്ന സൗകര്യത്തിൽ പറഞ്ഞാട്ടെ, ഇതിനാ പ്രാധാന്യം. നമ്മൾ എല്ലാം പ്രധാനപ്പെട്ട തന്നെയാണ്. സ്വഭാവം നന്നാക്കുക എന്നുള്ളത്, ചില ആളുകൾ സലഫി ആയിരിക്കും, തൗഹീദ് ഉണ്ടാവും, അഖീദൊക്കെ ക്ലിയർ ആയിരിക്കും, പക്ഷേ പെരുമാറാൻ കൊള്ളൂല, ഒരാളയാലെടുത്ത് കടുക്കൂല, എന്താ അതുകൊണ്ട് കാര്യമുള്ളത്. അപ്പൊ നമ്മളൊക്കെ വിചാരം നമ്മളൊക്കെ നല്ല സ്വഭാവക്കാരാണെന്നാണ് എല്ലാരും വിചാരം. നമ്മളെ സ്വഭാവം നമ്മളല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്, ഭാര്യയോട് ചോദിക്കണം ഇയാളുടെ സ്വഭാവം എങ്ങനെയാണ് അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയോട് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു നബിന്റെ സ്വഭാവത്തെ പറ്റി. എന്താ പറഞ്ഞത്? കാന ഖുലുഖുൽ ഖുർആൻ, അവിടുത്തെ സ്വഭാവം ഖുർആനായിരുന്നു. ഖുർആനിൽ പറഞ്ഞ എല്ലാ സൽഗുണങ്ങളും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു എന്ന് കൂടെ കിടക്കുന്ന ഭാര്യ സർട്ടിഫിക്കറ്റ് കൊടുക്കാണ്. നമ്മളെ ഭാര്യ നമ്മളെ പറ്റി അങ്ങനെ പറയോ, അദ്ദേഹം നല്ല സ്വഭാവക്കാരനാണ്. നമ്മൾ കേൾക്കുമ്പോ ചിലപ്പോ പറയും മോശമല്ലേ മൂപ്പരെ മുമ്പിൽ നിന്ന് അങ്ങനെ പറയണേ, ഒറ്റയ്ക്ക് പോയി ചോദിച്ചാ അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, 4-5 കുട്ടികൾ കഴിഞ്ഞപ്പോ എന്താ പൊറുക്കന്നെ എന്നെ വേണ്ടപ്പോ എന്നെ കൊണ്ട് ഇനിയിപ്പോ നിങ്ങൾ പറയിപ്പിക്കണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരിക്കും. അതിന്റെ അർത്ഥം എന്താ? നമ്മളെ സ്വഭാവം മോശമാണ്. നമ്മളെ അയൽവാസികൾ പറയട്ടെ, നമ്മളുമായി നിത്യേന ഇടപാടുകൾ നടത്തുന്നവർ പറയട്ടെ, നമ്മുടെ കൂടെ യാത്ര ചെയ്തവർ പറയട്ടെ അല്ലേ. ഹജ്ജിനും ഉംറക്കൊക്കെ ഒപ്പം പോകണം, അപ്പൊ ഒരു 10 ദിവസം ഒപ്പം ഉണ്ടാവുമല്ലോ, അപ്പോഴാണ് ശരിയായ സ്വഭാവം പുറത്താകുക. മനസ്സിലായില്ലേ? കൂടെ താമസിക്കുക, അപ്പോഴൊക്കെ വ്യക്തമാവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ സർട്ടിഫിക്കറ്റ് കിട്ടിയ നമ്മുടെ സ്വഭാവത്തിന്. കാരണം സ്വഭാവം എന്ന് പറഞ്ഞാൽ വലിയ തുലാസിൽ വളരെ കനം തൂങ്ങുന്ന കാര്യമാണ്. ഹിയാർക്കും അഹ്സനുക്കും അഖ്ലാഖ, നിങ്ങൾ ഏറ്റവും ഉത്തമന്മാർ, നിങ്ങൾ ഏറ്റവും നല്ല സ്വഭാവം ഉള്ളവരാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അക്കലു ശയ്യിൻ ഫീ മീസാനിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ തുലാസിൽ നാളെ പരലോകത്തെ ഏറെ കനം തൂങ്ങുന്നതാണ് ഖുലുഖുൻ ഹസൻ, സൽ സ്വഭാവം. അപ്പൊ നമുക്കൊക്കെ സൽ സ്വഭാവം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ വജ്ജഹത്തു വാനമിനൽ മുസ്ലിം വരെ നമ്മൾ പഠിച്ചുള്ള അതിന്റെ അപ്പുറത്തുണ്ട്. ആ പറയുന്ന കുറച്ചുകൂടിയുള്ള ഭാഗത്ത് കാണാം, അല്ലാഹുമ്മ ഹദിനി ലി അഹ്സനിൽ അഖ്ലാഖ് ലാ യഹ്ദി ലി അഹ്സനിഹ ഇല്ലാ അന്ത വസ്രിഫ് അന്നി സയ്യിഅഹ ലാ യസ്രിഫ് അന്നി സയ്യിഅഹ ഇല്ലാ അന്ത. അത് നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥന. അല്ലാഹുവേ, ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക് നീ എന്നെ നയിക്കണമേ, ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിലേക്ക്, അതിലേക്ക് എന്നെ നയിക്കാൻ നീ അല്ലാതെ മറ്റാരുമില്ല. അതുപോലെ തന്നെ മോശമായ സ്വഭാവം എന്നിൽ നീ തട്ടി നീക്കണേ, മോശ സ്വഭാവം എന്നിൽ നീ ഒഴിവാക്കണേ, ഇനി അല്ലാതെ മറ്റാരും അത് ഒഴിവാക്കാനില്ല. അവൻ നമ്മളൊക്കെ സൽ സ്വഭാവത്തിന് വേണ്ടി എന്റെ സ്വഭാവം നന്നാക്കണേ എന്ന് പ്രാർത്ഥിക്കണം. സ്വഭാവത്തിൽ ഏറ്റവും പ്രധാനം ക്ഷമയാണ്. ക്ഷമ ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും സൽ സ്വഭാവം ചെയ്യാൻ കഴിയൂല. എല്ലാ സൽ സ്വഭാവങ്ങളുടെയും നാരായ വേരാണ് എന്ത്? സ്വബർ. സ്വബർ ഇല്ലാത്ത ഒരിക്കലും സൽ സ്വഭാവം ചെയ്യാൻ കഴിയൂല. നിങ്ങൾ നോക്കൂട്ടെ, ഏതാ നോക്ക് എല്ലാത്തിലും. അതുകൊണ്ടല്ലോ ഖലബിനെ പറ്റി പറഞ്ഞപ്പോ ഒരാൾ ഉപദേശം ചോദിച്ചപ്പോ 3 വട്ടം എന്താ പറഞ്ഞത്? ഇല്ലാത്ത ഖലബ്, നിങ്ങൾ കോപ്പിക്കരുത്, വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്ക. മാത്രമല്ല, നിങ്ങൾ മൽപിടുത്തത്തിൽ തന്റെ സഹോദരനെ മലർത്തിയെടുക്കാൻ മാത്രം നിങ്ങൾ കഴിവുണ്ട്. ദൊന്ന യുദ്ധത്തിൽ, ഗുസ്തിയിൽ അതല്ല ശക്തി. ദേഷ്യം വരുമ്പോൾ, കോപം വരുമ്പോൾ നിങ്ങളുടെ ശരീരത്തെ പിടിച്ചെത്താൻ കഴിയുന്നവനാണ്. അപ്പൊ അത് ക്ഷമന്റെ ഒരു ഉദാഹരണമാണ്. അപ്പൊ അതുകൊണ്ട് ക്ഷമ നമ്മൾ നല്ലവണ്ണം ശീലിക്കേണ്ടതുണ്ട്. നമ്മുടെ സ്വഭാവം നന്നായാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരുക്കന്മാരായ ആ അറബികൾ ഏറ്റവും എളുപ്പത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമായത് എന്താ? നബിയെ സംബന്ധിച്ച് ഒരു കുറ്റം അവർക്ക് പറയാണ്ടായിരുന്നില്ല അല്ലേ. അബൂ സുഫിയാന് അതെ ഹിറക്കൽ രാജാവിന്റെ അടുത്ത് പോയിട്ട് റസൂലുള്ളാനെ പറ്റി രാജാവ് ചോദിച്ചപ്പോ അദ്ദേഹം പറയാ, ഞാൻ എന്തെങ്കിലും ഒന്നായി അദ്ദേഹത്തെ കുറിച്ച് പറയാൻ എനിക്ക് സാധിക്കുന്നില്ല, കാരണം ഒന്നും പറയാനില്ല, ഒരു കുറ്റവും പറയാൻ കാണുന്നില്ല. അപ്പൊ നമ്മുടെ സ്വഭാവത്തെ കുറിച്ച് നല്ലൊരു അഭിപ്രായം മറ്റുള്ളവർക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മൾ അള്ളാഹുവിന് വേണ്ടി സൽസ്വഭാവം സ്വീകരിക്കണം, ആളുകൾക്കിടയിൽ അഭിനയിക്കാൻ വേണ്ടിയല്ല. രഹസ്യ ജീവിതത്തിൽ കള്ളത്തരം കാട്ടി പരസ്യ ജീവിതത്തിൽ അഭിനയിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ രഹസ്യവും പരസ്യവും അള്ളാഹു കാണും എന്ന വിചാരത്തിൽ നമ്മുടെ സ്വഭാവം നന്നാക്കേണ്ടതുണ്ട്. ചില ആളുകൾ പറയും, മൂപ്പര് ഇവരെ രാഷ്ട്രീയ രംഗത്ത് മോശമാണ്, മൂപ്പര് നല്ല ആളെന്നെ പക്ഷെ ലൈംഗിക രംഗത്ത് കുറച്ച് മോശമാണ്, മൂപ്പര് നല്ല ആള് പക്ഷെ സാമ്പത്തികം കുറച്ച് മോശ. അങ്ങനെ പറ്റുമോ? എല്ലാ രംഗത്തും നന്നാകണ്ടേ? അപ്പൊ അത് ആ നിലക്ക് നമ്മൾ സ്വഭാവ സംസ്കരണത്തിൽ ശ്രദ്ധിക്കണം. പിന്നെ പ്രതികൂല സാഹചര്യങ്ങളെ ക്ഷമാപൂർവം മറികടക്കാനുള്ള ഉത്സാഹം നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. നമുക്ക് പലപ്പോഴും പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ക്ഷമ ഇല്ലാതായി പോകും. ജീവിതം ഒരു പരീക്ഷണമാണ് എന്ന കാര്യം നമ്മൾ മറന്നു പോകും. ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടവരാരാ? നബിമാരാണ്. അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയ, ജനങ്ങളിൽ ഏറ്റവും പരീക്ഷണത്തിനിടയായവർ നബിമാരാണ്. സുമ്മൽ അംസൽ ഫൽ അംസൽ, പിന്നെ അവരോട് സാദൃശ്യമുള്ളവർ, പിന്നെ അവരോട് നബിമാരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുന്നവർ, അവർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും. ആ പരീക്ഷണങ്ങൾ നമ്മൾ തരണം ചെയ്യാൻ തയ്യാറാവേണ്ടതുണ്ട്. അത് പറയുന്നത് പോലെ എളുപ്പമല്ല എന്ന് നിങ്ങൾക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാചകം, അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ വജന്നതുൽ കാഫിർ. മനപ്പാടാക്കേണ്ട ഹദീസ എന്ന് പറഞ്ഞാട്ടെ, അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ, ദുനിയാവ് മുഅ്മിനിന്റെ ജയിലാണ്, പ്രിസൺ. ജയിലിൽ എന്താ സൗകര്യങ്ങൾ ഉണ്ടാവോ? ഇല്ല. എത്ര കണ്ട അസൗകര്യം ഉണ്ടാക്കാൻ കഴിയോ അതാ ജയിലിൽ നോക്കുക. നേരെ നിൽക്കാൻ കഴിയരുത്, തല മുട്ടി മുട്ടി എങ്ങനെ നിൽക്കണം, അങ്ങനെ നിർത്തുക. നേരെ കിടക്കാൻ കഴിയില്ല, കാല് നീട്ടാൻ കണ്ട അത്ര സ്ഥലത്താ കിടത്തുക. നല്ലോണം വയറ് നിറക്കാൻ കൊടുക്കൂല, കൊടുക്കാനി തന്നെ എന്തെങ്കിലുമൊക്കെ വെള്ളവും ഇതൊക്കെ കൊടുക്കുള്ളൂ. അങ്ങനെയാണ് ജയിലിൽ പീഡിപ്പിക്കാണ്, മനസ്സിലായില്ലേ? അതിപ്പോ കഠിന തടവ് എന്നൊക്കെ പറയുമ്പോ കുറച്ചും കൂടി ഉണ്ടാവും. പ്രത്യേക സെല്ലിലൊക്കെ ആക്കിയിട്ട് പീഡിപ്പിക്കും, കയർ കെട്ടിയിടും, പലതും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അങ്ങനത്തെ ഒരു ജയിലാണ് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്വാതന്ത്ര്യമില്ലായ്മ നമുക്കിവിടെ ഉണ്ട് അല്ലേ. എന്താ നിങ്ങൾ ഈ പറയണ്, അങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റത്ത്, ഇങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റും, എവിടെ കഴിഞ്ഞ് നോക്കുക, തട്ടിത്തെറിഞ്ഞ് പോകൂല, കണ്ണിമ്പിയാല് എന്ന് പറയുന്നുണ്ട്. അത്രമാത്രം വൃത്തികേടുകൾ കാണേണ്ടി വരികയാണ്, വൃത്തമാത്രം വൃത്തികേടുകൾ കേൾക്കേണ്ടി വരികയാണ്. നമുക്ക് ചിന്തിച്ചു നോക്കപ്പോ സമ്പാദിക്കുന്ന രംഗത്ത് പണമുണ്ടാക്കാൻ ഒരാൾ ഒരുങ്ങിയാല് ഒരു മുഅ്മിനായ മനുഷ്യൻ എന്തെല്ലാം നിബന്ധനകളാ, അത് പറ്റൂല, ഇത് പറ്റൂല, ആ ബിസിനസ് പറ്റില്ല, ഈ പറ്റാത്തത് ഒരുപാടുണ്ടാവും ഈ കാലത്ത് പ്രത്യേകിച്ച് അല്ലേ. അപ്പൊ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പാരതന്ത്ര്യങ്ങളൊക്കെ ഇത് ഈ അജീസ് നമ്മളെ മനസ്സിൽ കല്ലിൽ കൊത്തി വെച്ച പോലെ കൊത്തി വെക്കുക. അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ, കാഫിറിനോ വജന്നതുൽ കാഫിർ, കാഫിറിന്റെ സ്വർഗാണ്. അവനെന്താ, ഒരു പ്രശ്നമല്ല ഉണ്ടോ, എന്തും പറയാ, നുണ പറയാ, ഒരു പ്രശ്നമല്ല, എവിടേക്കും നോക്ക, ആരെയും നോക്കി ആസ്വദിക്ക, ലൈംഗിക രംഗത്ത് ഭാര്യന്ന് മാത്രം ആരുമായും ബന്ധപ്പെടാ, ഒരു പ്രശ്നമല്ല, കുടിക്കണ കാര്യത്തിൽ അത് കുടിച്ചൂടെ ഇത് കുടിച്ച ഏതും കുടിക്ക, ഏതും തിന്ന, എങ്ങനെയും സമ്പാദിക്ക, അവന് സ്വർഗാണ്, അവനൊരു നിയന്ത്രണമല്ല. എന്നാൽ മുഅ്മിനായ മനുഷ്യൻ ഈ പാരതന്ത്ര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന എന്തിനു വേണ്ടിയാ? നശ്വരമായി ദുനിയാവ് പോട്ടെ, പരലോകത്തിനു വേണ്ടിയാണ്. ആ ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് തർബിയത്തിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകണം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ തർബിയത്തുമായി ബന്ധപ്പെട്ടത് പറയാനുണ്ടെങ്കിലും ഞാൻ അവസാനിപ്പിക്കാണ്. ശംസുദ്ദീൻ ബാലത്തോടെ വന്ന് കാത്തിരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഇത്തരത്തിൽ ഇടക്കട നമ്മൾ കൂടുകയും നമ്മൾ അറിവുള്ള കാര്യങ്ങൾ തന്നെ, ഫാനി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്തായിരിക്കൂല, പക്ഷെ ഇത് ഇടക്കട ഉണർത്തൽ ആവശ്യമാണ്. വദക്കിർ ഫഇന്ന ദിക്റ തംഫഉൽ മുഅ്മിനീൻ, നീ ഉണർത്തുക, ഉണർത്തൽ മുഅ്മിനീങ്ങൾക്ക് പ്രയോജനം ചെയ്യും. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഇടക്കട ഉണർത്തൽ ആവശ്യമാണ്. മനുഷ്യന്റെ സ്ഥിതി അങ്ങനെയാണ്, മനുഷ്യൻ മറന്നുപോകും. മനുഷ്യനെ മറപ്പിക്കാൻ ശൈത്താൻ കൂടെയുണ്ട്. തർബിയത്തിനെ പലപ്പോഴും ആളുകൾ അവഗണിക്കുന്നത് തന്നെ തർബിയത്തിന്റെ പ്രാധാന്യം അറിയാത്തത് കൊണ്ടാണ്, സ്വയം സംസ്കരണത്തെ കുറിച്ച് അതിന്റെ ഗൗരവം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്, അതുപോലെ നമ്മളെ വഴിതെറ്റിക്കുന്ന ശൈത്താനെ കുറിച്ചുള്ള ജാഗ്രത നമുക്കില്ലാതാകുന്നത് കൊണ്ടാണ്. നമ്മളെ വഴിതെറ്റിക്കാൻ ശൈത്താൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. കരീൻ, കരീൻ എന്താ, വിട്ടുപിരിയാത്ത കൂട്ടുകാരൻ. ഓരോ മനുഷ്യനും ജനിച്ചു വീഴുമ്പോ മലക്കിൽപ്പെട്ട ഒരു കരീനും ജിന്നിൽപ്പെട്ട ഒരു കരീനും അള്ളാഹുവിന്റെ കൂടെ നിശ്ചയിക്കുകയാണ്. ഈ മലക്കിൽപ്പെട്ട കരീൻ നല്ല കാര്യങ്ങൾക്ക് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും, ജിന്നിൽപ്പെട്ട കരീനോ ചീത്ത കാര്യങ്ങൾ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞപ്പോ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബി നിങ്ങളൊപ്പം ഉണ്ടോ ഈ രണ്ടു എന്ന് ചോദിച്ചു. എന്റെ ഒപ്പം ഉണ്ട്, പക്ഷേ എന്റെ ജിന്നിൽപ്പെട്ട കരീനൊരു പ്രത്യേകത ഉണ്ട്, അവൻ എനിക്ക് കീഴടങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് അവൻ എന്നോട് നല്ലതല്ലാതെ കൽപ്പിക്കും. അത് നബിക്ക് മാത്രമുള്ളതാ, നമ്മളൊക്കെ ഹരീൻ അങ്ങനെയല്ല, ചീത്ത കൽപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരു പെണ്ണയിലെ പോകുമ്പോ നോക്കടാ നോക്കടാ എന്ന് പറയും, നോക്കാന്ന് വിചാരിക്കേണ്ടത്. അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ നിൽക്കുമ്പോ ചെറിയൊരു കളവല്ലേ പറഞ്ഞേക്ക്, ചങ്കരി ലാഭപ്പതാണ്, ഞാൻ കറവ് അറിയിപ്പിക്കും, വേണ്ടാത്ത ചിന്തകൾ ഇട്ടുതരും, അങ്ങനെ അങ്ങനെ തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ പറഞ്ഞു തരും, തെറ്റിനെ ന്യായീകരിക്കാനുള്ള ന്യായം പറഞ്ഞു. ഇതൊക്കെ ആരെ ഉള്ളിൽ നിന്ന് കിട്ടുകയാണ് അല്ലേ. അല്ലാതെ യുവസ്മിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യ ഹൃദയങ്ങളിൽ ദുർമന്ത്രം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ജിന്നിൽപ്പെട്ടുണ്ട്, മനുഷ്യനും അങ്ങനെ മനുഷ്യൽപ്പെട്ട പിശാചുക്കളുണ്ട്, വടവും ബലവും മുമ്പും പിമ്പും നാനാവശത്തോടെ നമ്മളെ നശിപ്പിക്കും എന്ന് അള്ളാഹുവിനോട് വെല്ലുവിളി നടത്തിയിട്ടുള്ള വീരവാദം മുഴക്കിയ ഇബ്ലീസും അവന്റെ അനുയായികളും. അവൻ നമ്മളെ മരിക്കോളം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ശൈത്താനെ സംബന്ധിച്ചുള്ള ജാഗ്രത തർബിയത്തിന്റെ മാർഗത്തിൽ മുന്നേറുന്നവർക്ക് വളരെ അത്യാവശ്യമാണ് എന്ന കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാ സൽക്കർമ്മങ്ങളിലും നമ്മൾ പിന്നോട്ടു പോകാനുള്ള പ്രേരണ ശൈത്താനാണ്. പിന്നെ സ്വയം തർബിയത്തിന്റെ മാർഗത്തിൽ പോകുന്ന ആളുകൾ തന്നെക്കുറിച്ച് ഉള്ള ഒരു മതിപ്പ് ഒഴിവാക്കണം. ഞാൻ തിരക്കേടില്ല എന്നൊരു ചിന്ത നമുക്കുണ്ടായാൽ പിന്നെ നമ്മൾ നമ്മളെ തിരുത്താൻ വേണ്ടി ശ്രമിക്കൂല. ഞാൻ അത്യാവശ്യം ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ, ഞാൻ നോമ്പെടുക്കുന്നുണ്ടല്ലോ, അതേസമയത്ത് എനിക്ക് പല കുറ്റങ്ങളുണ്ടല്ലോ, കുറവുകളുമുണ്ടല്ലോ, സലഫുസാലികളെ ജീവിതവുമായി തട്ടിച്ചു നോക്കിയാൽ എനിക്ക് ഇനി ഒരുപാട് മുന്നേറാനുണ്ടല്ലോ എന്ന ചിന്തയായിരിക്കണം എപ്പോഴും നമുക്കുള്ളത്. നമ്മളിപ്പോൾ ആ മൂന്ന് റക്അത്ത് തഹജ്ജുദിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്, അതൊരു അഞ്ചാക്കാൻ നമുക്ക് കഴിയുന്നില്ല, അതൊരു ഏഴാക്കാൻ കഴിയുന്നില്ല. സഹാബികളൊക്കെ രണ്ടു മണിക്കൂറും മൂന്ന് മണിക്കൂറൊക്കെ തഹജ്ജു നിസ്കരിച്ചത് ഖുർആനിൽ വരെ നമ്മൾ കാണുകയാണ്, നമുക്ക് കഴിയുന്നില്ല. നമ്മളിപ്പോ മുക്കാ മണിക്കൂർ തറാവി നിസ്കരിച്ചാൽ തന്നെ ആയ് എന്താ അന്നത്തെ തറാവി, ഒരക്കയത്തിന്റെ വലിപ്പം കൂടിയില്ല, മനസ്സിലായില്ലേ. അപ്പൊ അതാണ് നമ്മള് മറ്റുള്ളവരേറ്റ് തട്ടിച്ചു നോക്കുന്നത്. സലഫുസാലികളുമായിട്ടാണ് നമ്മൾ നമ്മളെ തട്ടിച്ചു നോക്കണം. നബിമാരുടെ വരെ ദ്വായകൾ എന്താ, നമ്മളെ ദ്വായകൾ എന്താ, നമ്മൾ ആലോചിച്ചു നോക്കണം. അതൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് പറയാനുണ്ട്, ഞാനതിലേക്ക് കടക്കുന്നില്ല. നമ്മൾ നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകണം. ദുനിയാവ് നശ്വരമാണെന്നും അത് നശിക്കാനുള്ളതാണെന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം. സുഹൃദ് എന്ന് പറയും, ദുനിയാവിനോടുള്ള വിരക്തി അത് വളരെ ആവശ്യമാണ്. ദുനിയാവ് വാരിക്കൂട്ടാനുള്ള ആഗ്രഹം അത് മനുഷ്യനെ നശിപ്പിക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ ദുനിയാവിലൊരു വഴിയാത്രക്കാരനെ പോലെയാകണം, നേരം വെളുത്ത വൈകുന്നേരമാവുമെന്ന് വിചാരിക്കരുത്, വൈകുന്നേരമായ പിറ്റേ നേരം വെളുക്കുന്നു കരുതരുത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദുനിയാവുമായുള്ള ബന്ധം ആവശ്യത്തിന് മാത്രം സമയവും അധ്വാനവും ഒക്കെ നീക്കി വെക്കേണ്ടത് പരലോകത്തിനു വേണ്ടി ആയിരിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല തർബിയത്തിന്റെ മാർഗത്തിൽ മുന്നേറുവാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ചുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഈ ഒരുമിച്ചുകൂടൽ അല്ലാഹു സുബ്ഹാനഹു വതആല സാലിഹായ ഒരു അമലായി രേഖപ്പെടുത്തുകയും ഇതിലൂടെ സൗകര്യമൊരുക്കിയ ഈ പള്ളിയുടെ ബന്ധപ്പെട്ട ആളുകൾക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുകയും ചെയ്യുമാറാകട്ടെ. ആരോടും നമുക്കൊരു വിരോധമല്ല, എല്ലാവരും സലഫിയത്തിന്റെ മാർഗത്തിലേക്ക് വരണം എന്നല്ലാതെ മറ്റ് യാതൊരു താല്പര്യങ്ങളും നമുക്കില്ല. അല്ലാഹു ഇഖ്ലാസോടുകൂടി ഈ മാർഗത്തിൽ മുന്നേറാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനൽ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.